ഹലോ, ഇപ്പൊ
ആ
കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നില്ലേ?
ആ കേൾക്കാം.
ഇപ്പൊ കേൾക്കണ്ടോ?
ആ ഉണ്ട് ഉണ്ട്.
ആ നിങ്ങളൊരു പരാതി കൊടുക്കുന്നതിന് അപരാധവുമായി ബന്ധപ്പെട്ട് ഞാൻ വിളിച്ചാണ്. നെന്മാറ വെളിപ്പാറ റോഡിന്റെ
ആ ഇതായിട്ട്
റോഡ് മോശമായ കണ്ടീഷൻ വന്ന് കൊടുത്തിരുന്നല്ലോ.
ആ കൊടുത്തിട്ടുണ്ട്.
നിങ്ങൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്?
പയ്യാങ്കോട്.
പയ്യാങ്കോട്. നിങ്ങളുടെ പേര്?
പ്രസൂജ്.
ഏ
പ്രസൂജ്.
അപ്പൊ നമ്മളത് കരാറുകാരന്റെ ഭാഗത്ത്
സാറിന്റെ പേരെന്താ?
കൊടുത്തിട്ടുണ്ട്.
സാറ്
ഞാൻ AXC ആണ്, പാലക്കാട് AXC ആണ് ഞാൻ സംസാരിക്കുന്നത്.
ഓക്കെ, പേരെന്തായിരുന്നു?
സുനിൽ, സുനിൽ കുമാർ.
ഓക്കെ, സാറാണോ മീൻസ് ഇതിന്റെ മേൽനോട്ടം അല്ലെങ്കിൽ ഇതിന്റെ?
ഞാൻ AXC ആണ്, ഈ വർക്കിന്റെ AXC ആണ്.
ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോ.
അപ്പൊ അത് നമ്മൾ കരാറുകാരന് നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കാരണം മഴ കഴിഞ്ഞ് ആരംഭിക്കാന്നൊക്കെയാണ് ഒരു 14-ാം തീയതി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, MLA നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഈ കരാറുകാരൻ അവിടെ വന്ന് പഞ്ചായത്തിൽ, ഞങ്ങളെ അയിലൂർ പഞ്ചായത്തിൽ വന്ന് മഴ കുറയുന്ന മുറയ്ക്ക് പണി ആരംഭിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നാണ്. ഉടനെ തീർക്കാം, വേഗം തീർക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിപ്പോ ഒന്നും ചെയ്യണ കാണാനില്ല കാര്യമായിട്ട്. ഇപ്പൊ ഇന്നിപ്പോ എന്തോ അവിടെ എന്തോ ചെറിയ തോതിൽ അടയ്ക്കേണ്ടതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് പോരാ, സ്പീഡിൽ ചെയ്താലേ വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനുവേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് വർക്ക് സ്പീഡ് കുറവാണെന്ന് പറഞ്ഞ് മേലധികാരികളെ അറിയിച്ചിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാര്യമായ വർക്ക് നടക്കുന്നില്ല, ഇങ്ങനെ പോയാൽ സമയബന്ധിതമായ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, വളരെയധികം പരാളികൾ, റോഡിന്റെ അവസ്ഥ മോശമാണ് എന്നൊക്കെ പറഞ്ഞ് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴിയുന്ന വേഗം ആൾക്കൊണ്ട് ചെയ്യിക്കാനുള്ള ശ്രമത്തിലാണ്.
അല്ല, ഇതിപ്പോ ഏത് 14-ാം തീയതി മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞു? കഴിഞ്ഞ മാസം,
കഴിഞ്ഞ ജൂലൈ 14-ാം തീയതി.
ഓക്കെ. അല്ല, അപ്പോ ഇതിനുശേഷം ഇപ്പൊ ആള് കാര്യമായിട്ടുള്ള വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോ, അപ്പൊ നമ്മളത് ആളിനെ കോണ്ടാക്ട് ചെയ്ത് അത് എന്തുകൊണ്ടാണ് അവര്
ഫോണിൽ കിട്ടുന്നില്ല, അയാളെ
കിട്ടുന്നില്ല എന്ന് പറഞ്ഞാല്?
ഫോണിൽ അയാൾ സ്വിച്ച് ഓഫ് ആണ്, അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാ കാണിക്കുന്നത്.
അപ്പോ അപ്പോ അതായത് അപ്പൊ ഇത് ആരെ വിളിച്ചാലും, മീൻസ് അതായത് ഇത് മാനേജ് ചെയ്യേണ്ടവര് വിളിച്ച് ചോദിക്കാനല്ല?
MLA വിളിക്കുമ്പോഴും പലപ്പോഴും പുള്ളി ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ സമയം എടുക്കില്ല എന്നാണ് അതാണ് അയാളുടെ ആറ്റിറ്റ്യൂഡ്. നമുക്ക് ഫോണിലിപ്പോ വിളിക്കാനില്ല, വിളിച്ചു കഴിഞ്ഞാൽ എടുത്തില്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങളെ രാവിലെ അപ്പോഴേ വിളിച്ചു, നിങ്ങൾ തിരിച്ചു വിളിച്ചോണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റി. നിങ്ങൾ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ പുള്ളി ആറ്റിറ്റ്യൂഡ് വിളിക്കേണ്ട ആറ്റിറ്റ്യൂഡ് കാണുന്നില്ല.
അല്ല, അപ്പൊ അത് അടുത്ത മീൻസ് അതപ്പോ ആൾ പിന്നീട്
ഞങ്ങൾ മേലധികാരികൾക്ക് അറിയിക്കുക ഇങ്ങനെയാണ് അയാൾ നിരുത്തരവാദമായി പെരുമാറുന്നത്. ഇങ്ങനെ അല്ലല്ലോ ഒരാൾ പെരുമാറുന്നത്, വർക്ക് എടുത്തിട്ട് ഇങ്ങനെ അല്ലല്ലോ പെരുമാറേണ്ടത്.
അതെ അതെ,
നമ്മൾ നമ്മുടെ നമ്മുടെ ഹയർ അതോറിറ്റീസിനെ അത് അറിയിച്ചിട്ടുണ്ട്, കത്തായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്, റൈറ്റിംഗിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അറിയിക്കുന്നുണ്ട്. ഓരോ സമയത്തും നമ്മൾ കഴിഞ്ഞ ആഴ്ച ലെറ്റർ അയച്ചിരുന്നു ഇയാൾക്ക് പണി തുടങ്ങാൻ വേണ്ടിയിട്ട്, ആ ലെറ്ററിന്റെ കോപ്പി അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് പണി ചെയ്യണം വേണ്ട, ഇപ്പോഴും അറിയിച്ചിട്ടുണ്ട്, ഇന്നും ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്.
അല്ല, ഇതിപ്പോ ഇതിപ്പോ കഴിഞ്ഞ വർഷം നവംബറിൽ തീരേണ്ടതല്ലേ? അപ്പൊ ഇത്രയും നാളെ ഡിലേ, ഇതിപ്പോഴാണോ അറിയിക്കുന്നത്? ഇവര് ഫോൺ എടുക്കാറില്ല ആവശ്യത്തിന് ചെയ്യാൻ?
ഇപ്പൊ ഫോൺ എടുക്കാത്താണ് അറിയിക്കുന്നത്, അപ്പൊ ഫോൺ എടുക്കാത്ത അപ്പൊ അറിയിച്ചിട്ടുണ്ട്. അപ്പത്തെ കാര്യങ്ങൾ പണി ചെയ്യാത്ത വേളകളിൽ നമ്മൾ അതാത് സമയങ്ങളിൽ അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് ഫൈനൊക്കെ ഇട്ടിട്ട് അയാൾക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള കാരണം, ഫൈൻ അടപ്പിക്കാനുള്ള കാരണം അത് തന്നെയാണ്.
അപ്പൊ ഈ ഒരു വർഷം മുന്നും ഇത് അറിയിച്ചിട്ടും?
ഒരു വർഷമല്ല, അതിനകത്ത് വാട്ടർ അതോറിറ്റിയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2024 ജനുവരിയിൽ ഒരു അപേക്ഷ തന്നു. അതിന് അവർ പൈസ അടയ്ക്കണം, പൈസ അടച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. പൈസ അടയ്ക്കാമെന്ന് പറയുകയല്ലാതെ അടച്ചില്ല. അപ്പൊ ഇത് അടച്ചില്ല, അത് പണി അത് അടയ്ക്കില്ല എന്ന് അറിയുന്ന ഒരു വാക്ക് അവർ ഇപ്പോഴും ഇന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും അവസാനം 2024 ഓഗസ്റ്റിലാണ് ഇയാൾ ഇത് ഓഗസ്റ്റിലോ കൃത്യ ഡേറ്റിന്റെ പൈലിപ്പം എന്റെ കയ്യിലില്ല, ആ ഡേറ്റിൽ അപ്പോഴാണ് ഇവര് MLA ഒരു നിർദ്ദേശം നൽകണം, ഇനി അവർ പണി അടച്ചാലും അടച്ചില്ലെങ്കിലും നിങ്ങൾ ആ വർക്കുമായിട്ട് മുന്നോട്ട് പോകൂ, നിങ്ങൾ ഇനി അവരെ വെയിറ്റ് ചെയ്യണ്ട, വാട്ടർ അതോറിറ്റി വെയിറ്റ് ചെയ്യണ്ട എന്ന് പറയണേ. അപ്പൊ അങ്ങനെ ഇവര് ഈ വാട്ടർ അതോറിറ്റി അപേക്ഷ തന്നാലും അയാൾക്ക് ഒരു 6 മാസം പണി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതിന്ന് ഒരു സീസൺ എന്നുവെച്ചാൽ ജനുവരി മുതൽ, സാധാരണ കേരളത്തിൽ ഡിസംബർ മുതൽ മെയ് മാസം വരെയാണ് വർക്കിംഗ് സീസൺ റോഡ് പണിയുടെ, ആ ഒരു സീസൺ മുഴുവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് അയാൾക്ക് പിഴയില്ലാതെ അവർക്ക് 6 മാസം നീട്ടിക്കൊടുത്തു. എന്നിട്ടും പണി പൂർത്തീകരിക്കാത്ത അവസരത്തിൽ നമ്മൾ പിഴയിടാനാണ് പറഞ്ഞിട്ടുള്ളത്. ലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയും, അത് ചാർജ് ചെയ്തിട്ട് അയാൾക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാൻ പറ്റും എന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. അയാൾക്ക് പിഴ ഒരാഴ്ച വൈകുന്നതിനും പിഴ ഈടാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ റോഡ് ശരിയാകുമെന്നുള്ളതാണ് നമുക്കൊരു പ്രയോറിറ്റി. ഇല്ല, നമുക്ക് പിഴ ഈടാക്കണേക്കാൾ ഉപരി പിഴ ഈടാക്കണം, തീർച്ചയായിട്ടും ഈടാക്കും, അത് ഈടാക്കുകയും ചെയ്യും. പക്ഷെ അതിന് റോഡ് ശരിയാവാൻ എത്രയും പെട്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം.
അതെ,
അപ്പൊ ആ ലെവലിലേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മേലധികാരികൾ ഇപ്പൊ ഞങ്ങൾ ഇല്ലെങ്കിൽ ഹയർ അതോറിറ്റീസും കൂടെ എടുക്കാൻ വേണ്ടിയാണ് ഹയർ അതോറിറ്റീസിനെ അറിയിക്കണേ.
ഓക്കെ, അല്ല അതെനിക്ക് മനസ്സിലായി. ഇപ്പൊ സാറ് ഇപ്പൊ ഓക്കെ, സാറ് ചെയ്യേണ്ട കാര്യം ചെയ്തു എന്നാണല്ലോ പറഞ്ഞു. അപ്പൊ ആള് വിളിച്ചിട്ട് എടുക്കുന്നില്ല, റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തല്ല, മുന്നേ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അതിനു ശേഷം എപ്പോഴും ഓക്കെ, ഒരിക്കൽ ഇപ്പൊ കുറച്ചുനാള് വിളിച്ചിട്ട് എടുത്തില്ല അല്ലെങ്കിൽ ആളുടെ ഒരു റെസ്പോൺസും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവിക റിപ്പോർട്ട് ചെയ്യും. അപ്പൊ അതിനുള്ള എന്തെങ്കിലും, അപ്പൊ അത്
ഫെബ്രുവരി തൊട്ട് അയാൾക്ക് ഫൈൻ വരികയാണ്.
അല്ല ഫൈന് ഓക്കെ, അല്ല എന്നിട്ടും
വർക്ക് ഒരാൾക്ക് അവാർഡ് ചെയ്യുമ്പോ ആ വർക്കില് എഗ്രിമെന്റ് ഉണ്ടാവും, എഗ്രിമെന്റിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഇയാൾ ഡിലേ ആകുകയാണെങ്കിൽ, വർക്ക് ചെയ്യാൻ ഡിലേ ആവണെങ്കിൽ എങ്ങനെയാണ്, എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നൊരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ കണ്ടീഷൻ നിന്നുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാനല്ലേ പറ്റുള്ളൂ, അതല്ലെങ്കിൽ വേറെ നിയമ നടപടികൾ വരില്ലേ. നമ്മുടെ കണ്ടീഷൻ എന്താ പറഞ്ഞാൽ ഇയാൾക്ക് പണി ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അയാളെപ്പോഴും പണിയും പണിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, പണിയും പറയുമെന്ന് പറയുന്നതുകൊണ്ടാണ് എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്. അപ്പൊ ഫൈനോടുകൂടി എക്സ്റ്റൻഷൻ കൊടുക്കാനാണ് നമുക്ക് നിർദ്ദേശം. നമുക്ക് എഗ്രിമെന്റിന്റെ കണ്ടീഷൻ അതാണ്, ഫൈനോടുകൂടി എക്സ്റ്റൻഷൻ കൊടുക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫൈനോട്
കൊടുത്തത്. അല്ല അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഇതുവരെ ആൾ എങ്ങനെയാണോ ഇനിയും ആൾ അങ്ങനെ തന്നെയാണ് തുടരാൻ ആളുടെ മീൻസ് അയാൾ അങ്ങനെ ഒരു വർഷം കഴിഞ്ഞാലും നമ്മളിപ്പോൾ ചെയ്യുന്ന
രീതിയാണ്, അതായത് നമ്മളെ ഇവര് കബളിപ്പിക്കുന്ന രീതിയാണ് അയാൾ അവലംബിക്കുന്നതായി സംശയിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കത്തില്.
ഓക്കെ,
അതുകൊണ്ട് നടപടി സ്വീകരിക്കണം.
അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ നിലവില് ആളുടെ സൈഡിൽ നിന്നുള്ള ഡിലേ മാത്രമാണ്, ബാക്കിയുള്ള എല്ലാ
ടാറിങ്ങിനെ അയാളുടെ ഭാഗത്ത് ഡിലേ അല്ലാണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല.
വേറെ
കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും ടാറിങ്ങിനെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. മഴയാണ് ഒരു ടാറിങ്ങിന് മുമ്പ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ടാറിങ് രണ്ടാമത്തെയാണ്, അതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല, അത് ചെയ്യാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ടാറിങ് മഴ കഴിഞ്ഞ് ചെയ്യാൻ പറ്റും, അത് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്, മഴയെ താരണ്ട് അറിയില്ല. ഞങ്ങളും പറയുന്നുണ്ട് ഞങ്ങൾ മഴ അതിന് മുമ്പ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്തിട്ടില്ല. അത് ചെയ്യാനുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് വേണ്ടേ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സൈറ്റ് ഫിസിക്കലി അവിടെ കാണണ്ടേ. നമുക്ക് 10 കിലോമീറ്റർ റോഡുള്ളതല്ലേ ഇവിടുന്ന് ഒരുപ്പാറ വരെ, അതുവരെയുള്ള ഭാഗങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അദ്ദേഹത്തിന്, അത് ചെയ്യുന്നില്ല.
അല്ല ഓക്കെ, അല്ല അപ്പൊ ഈ ഇപ്പൊ അവർക്ക് ഒരു റിപ്പോർട്ട് മീൻസ് ഇപ്പൊ എത്ര പ്രോഗ്രസ് ആയി, എന്താണ്, എങ്ങനെയാണ്, എത്ര ടൈം, അങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് ഒക്കെ എങ്ങനെയാണ്?
ഞാൻ പറഞ്ഞിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്ന അതുകൊണ്ടാണ്.
അല്ല നിങ്ങളുടെ സൈഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതല്ല, അവരുടെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾ മേടിക്കാൻ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ വീക്കിലിയോ
മന്ത്ലിയോ? ഞാൻ പറയാം, അവര് പ്രോഗ്രസ് റിപ്പോർട്ട് തരുന്നത് മെയ് 15-നാണ്, എന്നിട്ട് സെപ്റ്റംബർ 15-നുള്ളിൽ തീർക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ മെയ് 20-ന് മഴ വന്നു. ഇതിപ്പോ അയാളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ സംഗതി വരില്ല,
മഴ. ഞാൻ ചോദിച്ചത് ഇത്രയും ഒരു 3 മന്ത്സ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അങ്ങനെയല്ല, ഇപ്പൊ ഒരു വീക്കിലിയോ അല്ലെങ്കിൽ ഒരു 2 weeks അല്ലെങ്കിൽ മന്ത്ലി ആകുമ്പോ അത് വരെയുള്ളത് എന്ത് കഴിഞ്ഞ ലാസ്റ്റ് 2 weeks എന്ത് നടന്നു, അങ്ങനത്തെ ഒരു റിപ്പോർട്ടിംഗ് കാര്യങ്ങളൊന്നുമില്ല.
മെയ് 20 മുതൽ ഓഗസ്റ്റ് സോറി ജൂലൈ 20, ഏതാണ്ട് ജൂലൈ 20 വരെയുള്ള കാലഘട്ടത്തിൽ നല്ല മഴയായി ബന്ധപ്പെട്ട് മഴ ആണ്. അപ്പൊ ആ ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, സാഹചര്യം ഇല്ല അവിടെ, അത് ശരിയാണ്. അപ്പൊ റോഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാത്ത മറ്റു പണികൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അവിടെ ഉണ്ട്. ഞാൻ എക്സാക്ട് ഡേറ്റ്സ് അല്ല പറയുന്നത്, ഏതാണ്ട് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് വരാം.
അല്ല എനിക്ക് മഴന്റെ കാര്യം എനിക്ക് മനസ്സിലായി, മഴയല്ല പ്രശ്നം, അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഓക്കെ, ഇപ്പൊ മഴയില്ല, അപ്പൊ ഇപ്പൊ വർക്ക് അവർക്ക് കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്.
അപ്പൊ അത് വീക്ക്ലി റിപ്പോർട്ട് ചെയ്യും, എവറി വീക്ക് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും.
നിങ്ങളെ എന്ത് നടന്നുള്ളത് നോക്കിയിട്ട്,
അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്താണ് ഇപ്പോ അയാൾക്ക് എന്താ പറയാനുള്ളത്? ഒന്നും ചെയ്യുന്നില്ല. പറയാ, ചെയ്യാത്ത ആൾ എന്ത് പറയും? എന്തെങ്കിലും ചെയ്താൽ തന്നെ പറയാൻ പറ്റൂ. ഇയാൾ പറയുന്ന ഇയാൾ തന്നിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ട്, പ്രോഗ്രസ് ഷെഡ്യൂൾ പ്രകാരമുള്ള പ്രോഗ്രസ് വല്ലതും നടക്കണ്ട അവിടെ? ഒന്നും നടക്കുന്നില്ല.
അപ്പൊ ഓക്കെ, അതല്ല അപ്പൊ ഈ ഇത്രയും വലിയൊരു പ്രോജക്റ്റ്, അപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കുമ്പോ വലിയൊരു പ്രോജക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോജക്ട് ഒരാൾക്ക് കൊടുക്കുമ്പോ അയാളുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കില്ലേ?
അതിനൊന്നും അതിനൊന്നും ഞങ്ങൾക്ക് ഇവിടെ പ്രൊവിഷൻസില്ല. അതല്ല, ഹിസ്റ്ററി അയാൾ പണി ചിലപ്പോ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇയാൾ ഇടയ്ക്ക് കഴിഞ്ഞ കുറെ ദിവസം മുമ്പ്, 1-1.5 മാസം മുമ്പ് ഒരു വർക്ക് പൂർത്തീകരിച്ചതിന്റെ ഒരു ഫോട്ടോ കണ്ടിരുന്നു. ഇതൊക്കെ ആരൊക്കെ ജനപ്രതിനിധികളിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ വാങ്ങി, മെമ്മൻഡോ ഒക്കെ വാങ്ങിച്ചിട്ട് ഏതോ ഒരു റോഡ് പൂർത്തീകരിച്ചുകൊണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള അതിന്റെ പേരിൽ നമുക്ക് ഈ വർക്കിൽ അങ്ങനെ പെരുമാറുന്ന നമുക്ക് ഹിസ്റ്ററി പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് അറിയില്ലല്ലോ അത്.
ഇപ്പൊ ഈ വാട്ടർ അതോറിറ്റിയുടെ സൈഡിൽ നിന്നുള്ള എല്ലാ ഇതും ക്ലിയർ അപ്പ്, ഇനിയിപ്പോ
ഇല്ല, മുഴുവൻ ക്ലിയർ ആയിട്ടില്ല. അവരൊരു പൈസ അടയ്ക്കണം, ഞങ്ങൾക്ക് അടയ്ക്കേണ്ട പൈസ കൊണ്ട് വേറെ ഓഫീസിൽ കൊണ്ട് അടച്ചിട്ടുണ്ട്. അപ്പൊ അതിപ്പോ ഈ ഇടയ്ക്ക് ഒരു 10-15 സ്ഥലത്ത് ക്രോസ് ആയിട്ട് പൈപ്പിട്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് കണ്ടിരിക്കും നിങ്ങൾ, കയ്യാങ്കോടല്ലേ, കാണാൻ വഴിയില്ല. അപ്പൊ ആ പൈപ്പിട്ട് എനിക്ക് രജിസ്റ്റർ ചെയ്യണം ഇനി ആദ്യം. അതിന് പൈസ അടച്ച് ഞങ്ങളുടെ അക്കൗണ്ടിൽ അടയ്ക്കുന്നതിന് പകരം വേറെ റോഡ്സിന്റെ ഫണ്ടിൽ കൊണ്ട്
അടച്ചിട്ടുണ്ട്. അവിടെ വേഗം
ചെയ്യാന്നുള്ള കഴിഞ്ഞ ദിവസം സബ് കളക്ടർ ഞാൻ അവിടെ ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സബ് കളക്ടർ കഴിഞ്ഞ രണ്ടാം തീയതി മീറ്റിംഗിൽ സബ് കളക്ടർ ഇടപെട്ട് അടിയന്തരമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് ചെയ്യും. ഞാൻ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞേയുള്ളൂ.
അല്ല മനസ്സിലായി. ഇപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ അത്തേന്റെ റോഡ് എത്രയും പെട്ടെന്ന് തീർക്കാന്നുള്ളതാണ്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ്
ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടി വേണം, അതല്ലെങ്കിൽ വേറെ ആൾക്കൊണ്ട് ചെയ്യാനേ പറ്റൂ അല്ലേ.
അല്ല ഓക്കെ, വാട്ടർ അതോറിറ്റിന്റെ ഈ പൈസയുടെ ഒരു കേസ് ഒഴിച്ച് അവരുടെ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ആയോ? ഇനിയിപ്പോ അത് വർക്ക്സ് ഒന്ന് മീൻസ്
അത് ഇൻസ്പെക്ഷൻ നടത്തിയാലേ അറിയുള്ളൂ. പല സ്ഥലത്ത് അവർ പൈപ്പ് ഒക്കെ പൊങ്ങി കാണുന്നുണ്ട്. അപ്പൊ അവരൊരു ജോയിന്റ് ഇൻസ്പെക്ഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അങ്ങനെ അറിയാം, അറിയില്ല. ഇനിയിപ്പോ ഒരു കംപ്ലീറ്റ് ആയി ഓർഡറിൽ പറഞ്ഞാലും അവിടെ പൈപ്പ് ചിലവർക്ക് പൊങ്ങി കാണുന്നില്ല, എന്തുകൊണ്ടാ അറിയില്ല, നോക്കണം.
ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ എല്ലാം ടോപ്പിൽ ഓവർവ്യൂ ചെയ്യുന്നത് നമ്മളുടെ ഈ ഓഫീസിൽ നിന്നല്ലേ? ഇതിപ്പോ വാട്ടർ അതോറിറ്റി എന്തൊക്കെ ചെയ്തു, അവർക്ക് എന്ത് ചെയ്യാണ്ട് എപ്പോ തീരും അതിന്റെ?
അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അവര് പറയുന്നേ ഞങ്ങൾക്ക് അറിയൂ.
ഓക്കെ, അവര് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുള്ളൂ, അല്ലാതെ
നമുക്ക്.
അപ്പൊ ഈ ഇനിഷ്യലി ഈ ഒരു ടൈം റേഞ്ച് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ എത്ര വർക്ക്സ് ഇപ്പൊ അയാളുടെ റോഡ് പണി അല്ലാതെ വാട്ടർ അതോറിറ്റിന്റെ ഉണ്ടാവും, അല്ലെങ്കിൽ റവന്യൂന്റെ ഉണ്ടാവും, അല്ലെങ്കിൽ പോസ്റ്റ് ഇലക്ട്രിക്കൽ അവരുടെ ഉണ്ടാവും,
അങ്ങനെ ഡിപ്പാർട്ട്മെന്റൽ ഡിലേ. ഡിപ്പാർട്ട്മെന്റ് ഡിലേ ഭാഗത്ത് ഡിലേ ആണ്. അതിന് അയാൾക്ക് അഡീഷണൽ സമയം അനുവദിച്ചു കൊടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്.
പ്രൊജക്ട് തുടങ്ങുന്നതിന് മുന്നേ ഇതെല്ലാം കൺസിഡർ ചെയ്യില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ആണെങ്കിലും ഇന്ന ഡിപ്പാർട്ട്മെന്റിന് ഇന്ന എത്ര വർക്ക്സ് ഉണ്ടാവും, സോ ഇത്ര ടൈം
വാട്ടർ അതോറിറ്റിക്ക് തോന്നണ്ടേ?
അല്ല, ഞാൻ അവരുടെ കാര്യമല്ല, ഇത്
പറഞ്ഞു. വർക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതിനൊരു പോർട്ട് ഗവൺമെന്റിന്റെ പോർട്ടൽ ഉണ്ട്. അതായത് ഡിപ്പാർട്ട്മെന്റുകൾ റോഡ് വർക്കുകൾ തുടങ്ങുമ്പോൾ അത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ പ്രസിദ്ധീകരിക്കും ഇന്ന വർക്ക് ഇന്ന റോഡിൽ ഇന്ന പണി തുടങ്ങാൻ പോകുന്നു പ്രസിദ്ധീകരിക്കും. ആ സമയത്ത് ഇങ്ങനെയുള്ള ഏജൻസികൾക്ക് KSEBക്കോ വാട്ടർ അതോറിറ്റിക്കോ പൈപ്പ് ഇടാനുണ്ടെങ്കിൽ പറയണം. അപ്പൊ പറഞ്ഞു, അപ്പൊ അവർ പറയാം, ആ സമയത്ത് പറയാവുന്നതാണ്. അപ്പൊ അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഈ കേസിൽ പറയില്ല. പിന്നെ വേറൊരു പ്രശ്നം, ഈ ജലജീവൻ മിഷൻ പദ്ധതി എന്ന പദ്ധതി പോലാണ് ഇവിടെ വരുന്നത്. ഇത് കേന്ദ്രവും കേരള സർക്കാരും പഞ്ചായത്തും ഒക്കെ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിന് അങ്ങനെ മുൻകൂട്ടിയൊന്നും ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല എവിടെയും. അതിനൊരു ഗവൺമെന്റ് ഓർഡേഴ്സ് അതാ സമയങ്ങളിൽ ഇറങ്ങും. അത് പ്രകാരമാണ് നമ്മൾ അപേക്ഷ തന്നാൽ ഗവൺമെന്റ് ഓർഡർ പറയുമ്പോൾ ഞങ്ങൾ പെർമിഷൻ കൊടുക്കാണ് പതിവ്. ആ ഓർഡറിൽ പറഞ്ഞ പോലെ തന്നെയാണ് പെർമിഷൻ കൊടുത്തിട്ടുള്ളതും, അല്ലാതെ കൊടുത്തിട്ടില്ല. അതൊക്കെ ഗവൺമെന്റ് കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ട്. അതിനകത്ത് ഒരു പ്രോജക്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടാമെന്ന് എന്ത് ചെയ്യണം എന്നിവ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം പ്രകാരം ഗവൺമെന്റ് ഓർഡർ പ്രകാരം തന്നെയാണ് പെർമിഷൻ കൊടുക്കുക. അതിനിപ്പോ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി കളക്ടർ ചുമതലപ്പെടുത്തുന്നത് പാലക്കാട് ജില്ലയിലെ കളക്ടറാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരുമ്പോൾ തീരുമാനിക്കുന്നത് കളക്ടറാണ്.
ഓക്കെ ഓക്കെ, ഇനിയിപ്പോ ഇതുവരെയൊക്കെയുള്ള ഡിലേ എല്ലാം വിട്ടാലും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയാണ്, എന്തെങ്കിലും ടൈം ഇതിനെന്തെങ്കിലും ടൈം റേഞ്ച് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ?
അതാണ് ഞാൻ പറഞ്ഞത്, അയാൾക്ക് നോട്ട് പണി ചെയ്യാത്ത ആളോട് നമുക്ക് എങ്ങനെ ടൈം റേഞ്ച് കൊടുക്കാൻ പറ്റും? അയാൾ ഫോൺ എടുക്കാത്ത ആള്, പണി ചെയ്യാത്ത ആളോട് ടൈം റേഞ്ച് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? അതിനാണ് ഞങ്ങൾ മേലധികാരികളെ അറിയിക്കണം, അവിടുന്ന് ആക്ഷൻ എടുക്കണം, അയാൾക്ക് നടപടി എടുക്കണം.
മുകളിലോട്ട് റിപ്പോർട്ട് കൊടുക്കാറു എവിടേക്കാണ് അത് കൊടുക്കുന്നത്?
എന്റെ ഹയർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ആണ്, അതല്ല മലപ്പുറം.
മലപ്പുറം, ഓക്കെ. അവർക്കാണ് ഇപ്പൊ റിപ്പോർട്ട് ഓൾറെഡി പോയിരിക്കുന്നത്. അതിപ്പോ ഈ ലാസ്റ്റ് മന്ത്
എല്ലാ റിപ്പോർട്ടും അവിടേക്കാണ് പോകുന്നത്, അവിടുന്ന് മലപ്പുറത്ത്.
അപ്പോ മനസ്സിലായി. ഇപ്പൊ സാറിന്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പോ ഓൾറെഡി ആള് കുറെ നാളായിട്ട് ഡിലേ ആണ്, അപ്പൊ മുന്നും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ആക്ഷൻ ഉദ്ദേശിക്കുന്നത് ആക്ഷൻ എടുക്കാന്നുള്ളതല്ല.
ഇതുപോലെ മുമ്പും ഇങ്ങനെ ഉണ്ടാവുമ്പോ നമ്മൾ നോട്ടീസ് കൊടുക്കുമ്പോ പണി ഒന്ന് സ്പീഡാക്കും. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ കുറെ കാലം കുറെ സ്പീഡാക്കും, കുറച്ച് പണികൾ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ നിങ്ങൾക്ക് മെയ് മാസത്തില് കണ്ടിരിക്കുന്നു അവിടെ, അതായത് നമ്മുടെ കണിമംഗലം ആ ഭാഗത്തൊക്കെ കൈപ്പഞ്ചേരി വരെ, ഏതാണ്ട് കൈപ്പഞ്ചേരി വരെയുള്ള ഭാഗത്തൊക്കെ അവള് ജഡ്മിസ് ഒക്കെ DSP ഒക്കെ പിരിച്ചു. അങ്ങനെ കുറെ പണി ചെയ്യും. അപ്പൊ പണി പോസിറ്റീവായിട്ട് ചെയ്യുമ്പോ സോ BVS നമ്മൾ എന്ത് വിചാരിക്കും, അയാൾ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നു എന്നല്ലേ വിചാരിക്കുക. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പണി മുന്നോട്ട് കൊണ്ടുപോയി ഇയാൾ ടെർമിനേറ്റ് ചെയ്യാൻ പറയില്ലല്ലോ.
ഇല്ല, നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തിന് എന്തെങ്കിലും.
അപ്പൊ നമ്മൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് പ്രഷർ കൊടുക്കുമ്പോൾ അയാൾ പണി കുറച്ചൊന്നും ചെയ്യും, പണി ചെയ്യും. പണി ചെയ്യുമ്പോൾ വേഗം തീർക്കാൻ പോകണമെന്നൊക്കെ അയാൾ പറയും. പിന്നെ പറഞ്ഞ നടപടി വരില്ല അപ്പൊ അയാൾക്കെതിരെ. അതാണ് സംഭവിച്ചത്. നിങ്ങൾ ചോദിച്ച പാസ്റ്റിനെ കഴിച്ചോണല്ലോ മുമ്പ് നടന്ന എന്താന്നാണ് ചോദിച്ചത്.
അതെ അതെ, നമ്മളിപ്പോ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, തരുന്ന് മാറുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് അവര് വിളിക്കുമ്പോ ആണ് കോണ്ടാക്ട് ചെയ്യാൻ കിട്ടുന്നുണ്ട്. അപ്പൊ അവര് സാറ് വിളിക്കുമ്പോ വിളിക്കുന്നില്ല,
അവര് നോട്ടീസ് കൊടുക്കും, നോട്ടീസ് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നടപടി വരും പറയുമ്പോ എളുപ്പ പണി അതുകൊണ്ടുള്ള പണി കുറെ ചെയ്യുന്നില്ല അയാള്.
ഒരു കാര്യം കൂടി, ഇവരിപ്പോ വാട്ടർ അതോറിറ്റിയുടെ പൈസ ഭയങ്കര ഡിലേ എന്ന് പറഞ്ഞില്ല, അത് എവിടെ നിന്നുള്ള ഡിലേ ആണെന്ന് അറിയോ? മീൻസ് അതായത്
ഇവര്
ലാസ്റ്റ് പറഞ്ഞ എനിക്ക് മനസ്സിലായി, അവര് പൈസ അക്കൗണ്ടിൽ ഇട്ടത് മാറി അക്കൗണ്ടിൽ ഇട്ടു, പക്ഷെ അതും ഒരുപാട് ഡിലേ, നേരത്തെ ചെയ്ത് ക്ലിയർ അപ്പ് ആക്കേണ്ടതായിരുന്നില്ലേ? മീൻസ്
അവര് സമയാസമയം ചെയ്യണ്ടേ? ഇത് അവര്
പറഞ്ഞില്ലേ,
അതായത് അവര് 2024 ജനുവരിയിൽ അപേക്ഷ തരുന്നു. അപ്പൊ അതിന് എസ്റ്റിമേറ്റ് ഞങ്ങൾ കൊടുക്കുന്ന രൂപയായിട്ട് അതിന് പൈപ്പിടാനുള്ള ചാർജ് അടക്കണം. ഞങ്ങൾക്ക് റോഡ് നിരപ്പറിയാൻ പൈസ അടക്കണം കൊടുക്കുന്നു. ഈ പൈസ അടയ്ക്കേണ്ടത് വാട്ടർ അതോറിറ്റി ആണ്. അപ്പൊ അത് അവിടെ അവർ അടച്ചില്ല, ഇപ്പോഴും അടച്ചിട്ടില്ല. അത്
ഞാൻ ചോദിക്കുന്ന അവര് റീസൺ എന്തെങ്കിലും പറയണ്ടോ? നമ്മള് ചോദിക്കുമ്പോ
എന്തോ കമ്മ്യൂണിക്കേഷൻ വാട്സ് ഓവർ സംതം അതർ ദാൻ അവർക്ക്, നമ്മൾ അവരുമായിട്ട് മീറ്റിംഗിൽ വരുമ്പോ കളക്ടറുടെ കാര്യം പറയും.
അല്ല, ഓക്കെ, അവര് ഇത് ഇതിന് മുന്നേ എന്തുകൊണ്ട് അടച്ചില്ല എന്നുള്ളത് ഒരിക്കൽ പോലും ചോദിക്കാനോ അവര് അവരത്
പറയാനോ
അവർക്ക്
അറിയുള്ളൂ, എവിടുന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അവർക്കും തന്നെ, അവർക്കും ഓരോ ഉദ്യോഗസ്ഥർക്കും ഓരോ ഇതിന് പരിമിതികളുണ്ട്. എല്ലാവർക്കും എല്ലാ ഫണ്ട് വലിയ തുകയ്ക്കുള്ള ഫണ്ടൊക്കെ ഹയർ അവരുടെ ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഹെഡിനാണ് പൈസ വരിക. അപ്പൊ അത് ഇത് ഒരു കോടിക്ക് മുകളിലുള്ള പൈസയാണ്. ഇപ്പൊ എവിടുന്നാണ് കൃത്യമായിട്ട് വരിക എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ.